الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين أما بعد الرحمن الرحيم إن آيتان سورة الفاتحة إلى رندامة آيتان نمر بشديقرتها الله سبحانه وتعالى رحمة رند روبة لندن ഒന്ന് അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും ലഭിക്കുന്ന കാരുണ്യം റഹ്മത്തുൻ ആമ്മ എന്ന് വേണമെങ്കിൽ പറയാം. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികൾക്കും ലഭിക്കുന്ന കാരുണ്യം, അതിൽ നിന്ന് ആരും ഒഴിവല്ല. രണ്ട്, റഹ്മത്തുൻ ഖാസ, അള്ളാഹു സുബ്ഹാനഹു വതആല അവനിൽ വിശ്വസിച്ച മുസ്ലിമീങ്ങൾക്ക് മാത്രം നൽകുന്ന കാരുണ്യം, അത് പരലോകത്തുള്ള കാരുണ്യമാണ്. അർറഹ്മാൻ എന്നത് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ സൃഷ്ടികൾക്കും നൽകുന്ന കാരുണ്യത്തെയും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അർറഹീം എന്നത് സൃഷ്ടികൾക്ക്, സർവ സൃഷ്ടികൾക്കും ദുനിയാവിൽ നൽകുന്ന കാരുണ്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ പരലോകത്ത് മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് ആ കാരുണ്യം ഉണ്ടായിരിക്കുക. അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. അവൻ പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ ഫസഅക്തുബുഹാ ലില്ലദീന യത്തഖൂന വയുഅതൂന സകാ വല്ലദീന ഹും ബിആയാതിന യുഅ്മിനൂൻ. വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എന്റെ കാരുണ്യം എല്ലാ സൃഷ്ടികളെയും ചൂഴ്ന്നിരിക്കുന്നു, അവർക്കെല്ലാം ഉണ്ട്. എന്നാൽ വസഅക്തുബുഹാ ലില്ലദീന യത്തഖൂൻ, ആ കാരുണ്യം ഞാൻ എന്നെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ദാസന്മാർക്ക് മാത്രമാക്കും. എവിടെയാണത്? പരലോകത്താണ്. അവിടെ കുഫാറുകൾക്ക്, മുനാഫിഖുകൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കരിമ്പുപോലും ലഭിക്കുകയില്ല. എന്നാൽ അവിടെ അവർക്ക് ലഭിക്കുന്ന മറ്റൊന്നുണ്ട്, അതേതാണ്? അള്ളാഹുവിന്റെ നീതിയാണ്. നീതി അതിൽ യാതൊരു കുറവും ഉണ്ടാവുകയില്ല. എന്നാൽ കാരുണ്യത്തിന്റെ ഒരു കണിക പോലും അവർക്ക് അവിടെ ലഭിക്കുകയില്ല. അതുകൊണ്ടല്ലേ നരകത്തിൽ കിടക്കുന്ന ആളുകൾ അവർ ആർത്തട്ടഹസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ആദ്യം അവർ സ്വയം കുറെ വിലാപം പറയും വർഷങ്ങളോളം, പിന്നീട് അവർ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനോട് പറയും, വനാദൌ യാ മാലിക്കു ലിയഖ്ദി അലൈനാ റബ്ബുക്, അല്ല മാലിക്, നിന്റെ റബ്ബിനോടൊന്നു പറ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ, ഞങ്ങളെ ഒന്ന് കൊന്നു തരാൻ. ഞങ്ങളൊന്ന് ഇല്ലാതെയായി പോയിരുന്നെങ്കിൽ അല്ലെ? അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, വയഖൂലുൽ കാഫിർ യാ ലൈതനി കുന്തു തുറാബ. അന്നേ ദിവസം അള്ളാഹുവിനെ നിഷേധിച്ച കാഫിർ അവൻ പറയും, യാ ലൈതനി, എന്റെ നാശമേ, യാ ലൈതനി കുന്തു തുറാബ, ഞാനൊരു മണ്ണായി പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ അവർക്കത് ആവാൻ സാധിക്കുകയില്ല. അവിടെ കാരുണ്യത്തിന്റെ ഒരു കണിക പോലുമില്ല. മാലിക്കിനോട് അവരിത് പറയുമെന്നാണ്, വർഷങ്ങളോളം പറയുമെന്നാണ്, വർഷങ്ങളോളം അവർ ഈ പ്രാർത്ഥന പറയും, ഈ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുമെന്നാണ്. ലിയഖ്ദി അലൈനാ റബ്ബുക്ക്, അള്ളാഹു ഒരു വിധി പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളുടെ കാര്യത്തിൽ. വർഷങ്ങളോളം മാലിക് അതിന് മറുപടി പറയില്ല. കാലങ്ങൾ കഴിഞ്ഞാൽ അദ്ദേഹം പറയും, ഇന്നക്കും മാക്കിസൂൻ, ആല ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾ ഇവിടെ തന്നെ കിടക്കും എന്നു മാത്രമാണ് മാലിക്കിന്റെ മറുപടി. അത് തന്നെ അവർക്ക് ലഭിക്കുന്നത് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. ഒരു മറുപടിയും മലക്കുകൾ പറയുകയില്ല. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം പറയുന്ന മറുപടിയാകട്ടെ, ഇന്നക്കും മാക്കിസൂൻ, നിങ്ങൾ ഇവിടെ തന്നെ കാലാകാലം കഴിയുന്നവരാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഈ റഹ്മ, നീ ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഈ കാരുണ്യം അത് പതിന്മടങ്ങായി നിനക്ക് ആഖിറത്തിൽ ലഭിക്കും. പക്ഷേ നീ അള്ളാഹുവിന്റെ ദീനിൽ വിശ്വസിക്കണം. അതിൽ നിന്ന് നീ തെന്നിത്തെറിച്ചു പോകാൻ പാടില്ല. അർറഹ്മാൻ റഹീം മാലിക് യൗമിദ്ദീൻ, മറ്റൊരു ഖിറാഅത്തിൽ മലിക് യൗമിദ്ദീൻ. ഇൻഷാല്ലാ എന്താണ് ഖിറാഅത്തുകൾ മറ്റു കാര്യങ്ങൾ നമ്മൾ ഖുർആനിൽ പഠിക്കും. മാലിക് യൗമിദ്ദീൻ എന്നും വന്നിട്ടുണ്ട്, മലിക്കി യൗമിദ്ദീൻ എന്നും ഖിറാഅത്ത് വന്നിട്ടുണ്ട്. രണ്ട് ഖിറാഅത്തുകളും ഉണ്ട്, രണ്ട് രൂപത്തിലും ഓതാം, രണ്ടും അനുവദനീയമാണ്. പക്ഷേ പൊതുവെ ഇമാമ് നിൽക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അവ്യക്തമായത് ഓതരുത്, കാരണം അത് ആളുകൾക്ക് അറിയാത്ത ആൾക്കാർക്ക് പ്രയാസം ഉണ്ടാക്കും, അത് വേറെ വിഷയം. മാലിക്കി യൗമിദ്ദീൻ എന്ന് പറഞ്ഞാൽ, മാലിക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ആ ഉടമസ്ഥൻ എന്നാണ്. മലിക് എന്ന് പറഞ്ഞാലോ രാജാവ് എന്നാണ്. ഈ രണ്ട് അർത്ഥങ്ങളും ഇവിടെ ശരിയാണ്. മാലിക് യൗമിദ്ദീൻ, യൗം എന്ന് പറഞ്ഞാൽ ദിവസം, ദിവസം എന്ന വാക്ക് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ദിവസങ്ങൾക്ക് പറയും. പരലോകത്തുള്ള ദിവസങ്ങൾ നമ്മുടെ നാട്ടിലുള്ള ദിവസങ്ങൾ വർഷങ്ങൾ കൂട്ടിവച്ചാലേ ലഭിക്കുകയുള്ളൂ. മാലിക് യൗമിദ്ദീൻ, യൗമുദ്ദീനിന്റെ ഉടമസ്ഥൻ. അദ്ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം. അറബിയിൽ ദീൻ എന്നതിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. അതുകൊണ്ടാണ് അറബിയിൽ ചൊല്ല ഒരു പഴഞ്ചൊല്ല് പോലെ പറയും, കമാ തദീനു തുദാൻ, നിന്റെ ദീൻ എങ്ങനെയാണോ തുദാൻ അതുപോലെയായിരിക്കും നിന്റെ പ്രതിഫലം എന്ന് പറയും. മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന നാളിന്റെ ഉടമസ്ഥൻ. മാലിക് യൗമിദ്ദീൻ അല്ലെങ്കിൽ മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ രാജാവ്. ഈ രണ്ട് അർത്ഥങ്ങളും ഇവിടെ ശരിയാണ്. എന്താണ് ഉടമസ്ഥനും രാജാവും തമ്മിലുള്ള വ്യത്യാസം? രാജാവ് അയാളുടെ അധികാരം വിശാലമായിരിക്കും, വളരെ വലുതായിരിക്കും, അവിടെ കൽപ്പനകളും വിലക്കുകളും പ്രഖ്യാപിക്കുന്നത് രാജാവാണ്, തീരുമാനങ്ങൾ എടുക്കുന്നത് രാജാവാണ്, അധികാരത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കും. രാജാവ് പറയുന്നത് എല്ലാവരും കേൾക്കും. രാജാവിന്റെ സന്നിധിയിൽ ഒരാളും അനുമതിയില്ലാതെ സംസാരിക്കുകയില്ല, അതാണ് രാജാവ്. എന്നാൽ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാലോ, ഉടമസ്ഥന് രാജാവിനില്ലാത്ത ചില പ്രത്യേകതകളുണ്ട്. ഉടമസ്ഥൻ അയാളുടെ ഉടമസ്ഥതയിലുള്ള വസ്തു അയാൾക്ക് തോന്നിയതുപോലെ അയാൾ പ്രവർത്തിക്കും. ഈ മൊബൈൽ എന്റേതാണ് എങ്കിൽ എന്റെ ഉടമസ്ഥതയിൽപ്പെട്ടതാണ് ഇത്, ഞാൻ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് വിളിക്കും, വേണമെങ്കിൽ ഞാൻ പൊട്ടിച്ച് കളയും, വേണമെങ്കിൽ ഞാനത് ബാക്കി വെക്കും. ഉദാഹരണത്തിന് എനിക്ക് വീടുണ്ട്, ആ വീടിന്റെ ഉടമസ്ഥൻ ഞാനാണ്, ആ വീട് നിലകൊള്ളുന്ന നാട്ടിലെ രാജാവുണ്ട്, പക്ഷെ ആ രാജാവ് വന്നിട്ട് ഈ വീട് വിൽക്കാൻ പറ്റുമോ? ഇല്ല, വീട് വിൽക്കേണ്ടത് ഞാനാണ്, വീട് പൊളിക്കണോ പൊളിക്കണ്ടോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്, എന്റെ ഉടമസ്ഥതയിലാണ് വീടുള്ളത്. അപ്പൊ ഉടമസ്ഥനുള്ള ചില അധികാരങ്ങളുണ്ട്, രാജാവിനുള്ള ചില അധികാരങ്ങളുണ്ട്. ഇത് രണ്ടും അന്ന് അള്ളാഹുവിനുണ്ടായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൃഷ്ടികളെ അവൻ ഉദ്ദേശിക്കുന്നത് പോലെ കൈകാര്യം ചെയ്യും, പക്ഷെ അവൻ അനീതി കാണിക്കുകയില്ല. അതോടൊപ്പം അവൻ ആ ദിവസത്തെ രാജാവാണ്, സർവാധി രാജാവാണ്, അവനല്ലാത്ത ഒരു രാജാവ് എന്നില്ല. ഒരാളും അവന്റെ മുന്നിൽ സംസാരിക്കുകയില്ല അനുമതിയില്ലാതെ, ഒരു ശബ്ദം പോലും അവിടെ കേൾക്കുകയില്ല. വഖശഅത്തിൽ അസ്വാതു ലിർറഹ്മാൻ, ശബ്ദങ്ങളെല്ലാം റഹ്മാനായ റബ്ബിന് അന്ന് കീഴൊതുങ്ങും. ലവമാ തസ്മഉ ഇല്ലാ ഹംസ, നീ അന്ന് കേൾക്കുന്ന ശബ്ദം കാലടിപ്പാടുകളുടെ ശബ്ദം മാത്രമായിരിക്കും, മനുഷ്യന്മാർ നടന്നു പോകുന്ന ശബ്ദം അത് മാത്രം ഉണ്ടാവുള്ളൂ. ഒരു ശബ്ദവും ഒരാളും സംസാരിക്കുകയില്ല. മഹ്ഷർ വലിയ ലോകമാണ്, അല്ലേ? മനുഷ്യന്മാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ലോകം, മരിച്ച ആൾക്കാർ ആദ്യം മുതൽ അവസാനം വരെയുള്ള ആളുകൾ, ഒരാളും സംസാരിക്കുകയില്ല, അനുമതിയില്ലാതെ ഒരാളും മിണ്ടുകയില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്, വമാ അദ്റാക മാ യൗമുദ്ദീൻ സുമ്മ മാ അദ്റാക മാ യൗമുദ്ദീൻ യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅൻ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. എന്താണ് യൗമുദ്ദീൻ എന്ന് നിനക്കറിയുമോ? വീണ്ടും എന്താണ് യൗമുദ്ദീൻ എന്ന് നിനക്കറിയുമോ? അല്ലെ, മാലിക് യൗമുദ്ദീനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അല്ലെ, മാലിക് യൗമുദ്ദീൻ എന്ന ആയത്തിൽ വന്ന യൗമുദ്ദീൻ അത് എന്താണ് എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. യൗമ ലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈഅൻ, അന്നേ ദിവസം ഒരാൾക്കും മറ്റൊരാൾക്കു വേണ്ടി ഒന്നും തന്നെ ഉടമപ്പെടുത്താനാവില്ല. അന്നേ ദിവസം എല്ലാ കാര്യങ്ങളുടെയും തീരുമാനം അള്ളാഹുവിന്റെ കയ്യിലായിരിക്കും. ഒരാൾക്കും സംസാരിക്കാൻ പറ്റില്ല. റസൂലാകട്ടെ, മലക്കാകട്ടെ, നബിയാകട്ടെ, ആരാകട്ടെ, രാജാവ് നിൽക്കുന്നു. അതുപോലെ തന്നെ രാജാവിന്റെ കീഴിൽ ജീവിച്ച ഏറ്റവും താഴ്ന്ന മനുഷ്യനും ഒരുപോലെ, എല്ലാവരും ഒരുപോലെ. അവനവന്റെ പ്രവർത്തനമല്ലാതെ മറ്റൊന്നും അവിടെ ഉണ്ടായിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ അവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യത്വില്ലാഹു സമാവാത്ത് യത്വിൽ യഖ്ബിദുല്ലാഹു അൽ-അർദ് ബിയമീനിഹി വയത്വി സമാവാത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഭൂമിയെ അവന്റെ വലങ്കൈ കൊണ്ട് പിടിക്കും, ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് അവൻ പറയും, അനൽ മലിക് ഐന മുലൂക്കുൽ അർദ്, ഞാനാണ് രാജാവ്, ഭൂമിയിലെ രാജാക്കന്മാരെവിടെ? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മലിക് യൗമിദ്ദീൻ എന്ന് പ്രത്യേകം ഇവിടെ പറഞ്ഞത്. അന്ന് ഒരാൾക്കും അധികാരമുണ്ട് എന്നത് ഒരാളും തെറ്റിദ്ധരിക്കുക പോലുമില്ല. ഇവിടെ നമ്മളെല്ലാവരും പല തെറ്റിദ്ധാരണകളിലാണ്. എന്റെ വീട് അവിടുത്തെ അധികാരി ഞാനാണ്, എന്റെ നാട് അവിടുത്തെ അധികാരി ഞാനാണ്. പല ആളുകളും തെറ്റിദ്ധരിക്കുക, ഞാൻ അധികാരിയാണ്, എനിക്ക് അധികാരമുണ്ട്, അതങ്ങോട്ട് തീരും. അവിടെ അധികാരമുണ്ട് എന്ന തോന്നലൊക്കെ അവസാനിക്കും. ഒരു മനുഷ്യനും ഒരധികാരവുമില്ല. യഥാർത്ഥത്തിൽ ദുനിയാവിലും അങ്ങനെ തന്നെയാണ്. നമുക്കൊരു വസ്തുവിലും അധികാരമില്ല, സമ്പൂർണമായ. ഉദാഹരണത്തിന്, ചെറിയ ഞാൻ ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഇത് എന്റേതാണ്. ഈ വസ്ത്രം ഒന്നല്ലെങ്കിൽ നാളെ നുരുമ്പി ഇല്ലാതെയായി എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും. എനിക്കിതെല്ലാ കാലം പിടിച്ച് ജീവിക്കാൻ പറ്റും? ഇല്ല. അല്ലെങ്കിൽ ഇത് എന്റെ കയ്യിൽ നിന്ന് ഇല്ലാതെയാകും. അതുമല്ലെങ്കിൽ ഈ വസ്ത്രം ഇവിടെ ഇട്ടേച്ച് ഞാൻ ഖബറിന്റെ അടിയിലേക്ക് പോകും. രണ്ടാലൊന്നും സംഭവിക്കാത്ത ഒരു കാര്യമില്ല. അവിടെ നിന്റെ കയ്യിൽ നീ ഉണ്ട് എന്ന് പറയുന്ന എന്തൊരു കാര്യമാകട്ടെ, ഒന്നല്ലെങ്കിൽ അത് നിന്റെ കയ്യിൽ നിന്ന് ഇല്ലാതെയാകും, അല്ലെങ്കിൽ നീ അത് ഇവിടെ ഇട്ടേച്ച് പോകും. അതുകൊണ്ട് സമ്പൂർണമായ അധികാരം ഒരാൾക്കുമില്ല. നമ്മുടെ ഒക്കെ അധികാരം പരിമിതമാണ്. ആ അധികാരത്തിന്റെ സമ്പൂർണത അള്ളാഹുവിനാണ് എന്നത് വ്യക്തമായി തെളിയുന്ന ദിവസമാണ് യൗമുദ്ദീൻ. അതുകൊണ്ടാണ് അള്ളാഹു ഇതോട് പ്രത്യേകം പറഞ്ഞത്, മാലിക് യൗമിദ്ദീൻ, അല്ലെങ്കിൽ മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ. ചില പണ്ഡിതന്മാർ പറഞ്ഞു, മാലിക് യൗമിദ്ദീൻ അല്ലെങ്കിൽ മാലിക് യൗമിദ്ദീൻ എന്നതിന്റെ അർത്ഥം ദീനു മാത്രം പരിഗണിക്കപ്പെടുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. അങ്ങനെ ഒരു അർത്ഥം കൂടി ആയത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് അർത്ഥം? ദീനു മാത്രം പരിഗണിക്കപ്പെടുന്ന ഒരു ദിവസത്തിന്റെ ഉടമസ്ഥൻ. അന്ന് നിന്റെ സമ്പത്തിന് പരിഗണനയില്ല, നിന്റെ ആയുസ്സിന് പരിഗണനയില്ല, നിന്റെ ഭംഗിക്ക് പരിഗണനയില്ല, നിന്റെ അധികാരത്തിന് പരിഗണനയില്ല, ഒന്നിനും പരിഗണനയില്ല. ആകെ പരിഗണിക്കപ്പെടുന്നത് ദീൻ മാത്രമാണ്. അതുകൊണ്ട് ദീൻ മാത്രം പരിഗണിക്കപ്പെടുന്ന ദിവസമാണത്. ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അങ്ങനെ ഒരർത്ഥവും മുഫസ്സിറുകളിൽ ചിലർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പ്രസിദ്ധമായ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ അർത്ഥം, മാലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ അള്ളാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് എന്നാണ് ഈ ആയത്ത് അറിയിക്കുന്നത്. സഹോദരങ്ങളെ, ഈ രണ്ട് ആയത്തുകൾ, തൊട്ടുമുന്നയുള്ള ആയത്ത് റഹ്മാൻ റഹീം, മാലിക് യൗമിദ്ദീൻ, ഈ രണ്ട് ആയത്തുകൾ ഇസ്ലാമിലെ രണ്ട് അടിസ്ഥാനങ്ങളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒന്ന്, അൽ ഖൗഫ് വറജ. മുസ്ലിമിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണിത്. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി. രണ്ട്, അള്ളാഹുവിനുള്ള പ്രതീക്ഷ. ഈ ആയത്തുകളിൽ ഏത് ആയത്ത് ഓതുമ്പോഴാണ് നമുക്ക് പ്രതീക്ഷ വർദ്ധിക്കുന്നത്? അല്ലെ, ഇപ്പൊ നമ്മൾ തൊട്ടുമുന്ന റഹ്മാൻ എന്ന റഹീം എന്ന നാമത്തിന്റെ അർത്ഥം മനസ്സിലാക്കി. ഇത് കേട്ടപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലുണ്ടായത്? അള്ളാഹുവിലുള്ള പ്രതീക്ഷയാണ്. ഇത്രമാത്രം വിശാലമായ കാരുണ്യമുള്ള റബ്ബ് നമ്മളെ കൈവടിയുമോ? അല്ലെ, അത് പ്രതീക്ഷിക്കാത്ത ആരാണുള്ളത്? എന്നാൽ മാലിക് യൗമിദ്ദീൻ എന്ന് കേൾക്കുമ്പോഴോ നമ്മുടെ മനസ്സിലേക്ക് പേടി വരികയാണ്. റബ്ബെ, അന്നത്തെ ദിവസം ഒരു കാര്യവുമില്ല, എന്റെ ഒരു കാര്യവും എന്റെ ദുനിയവിയായ ഒരു നേട്ടവോടെ എന്നെ സഹായിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല, കുഫാറുകൾ, മുശ്രിക്കുകൾ, അവർക്ക് ദുനിയാവും അതിന് തുല്യമായത് മറ്റൊന്നും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരത് മുഴുവൻ അള്ളാഹുവിന് പ്രായശ്ചിത്തമായി നൽകുമായിരുന്നു, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നമ്മുടെ കയ്യിൽ നമ്മൾ ചേർത്തണച്ചു പിടിക്കുന്ന നമ്മുടെ മക്കൾ, എന്താണ് നാളെ നമ്മുടെ മക്കളുടെ അവസ്ഥ? യൗമ യഫറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ, വസാഹിബത്തിഹി വബനീ. അന്നേ ദിവസം സഹോദരനെ വിട്ടേച്ച് മനുഷ്യൻ ഓടിപ്പോവാണ്, ഉമ്മയെയും ഉപ്പയെയും വിട്ടേച്ച് ഓടിപ്പോവാണ്, തൻ്റെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളെയും വിട്ടേച്ച് ഓടിപ്പോവുകയാണ്. കഴിഞ്ഞോ? ഇല്ല, അവിടെ പോലും അത് അവസാനിക്കുന്നില്ല എന്നതാണ് അത്ഭുതം. വിട്ടേച്ചു പോവുക മാത്രമല്ല മനുഷ്യൻ ചെയ്യുന്നത്, നരകം കൺമുന്നിൽ അവൻ കണ്ടു കഴിഞ്ഞാൽ അവന്റെ സ്വഭാവം ആകെ തിരിഞ്ഞു. യവദ്ദുൽ മുജ്രിമു യൗമ യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ അദാബ് യൗമി ഇദിൻ ബിബനി വസാഹിബതിഹി വഅഖീ വഫസീലതിഹി അല്ലതീ തുവീ. അന്നേ ദിവസം തിന്മകൾ ചെയ്തവൻ തന്റെ ഭാര്യയെ പകരമായി കൊടുത്ത് രക്ഷപ്പെടാൻ വിചാരിക്കും, തന്റെ ഉമ്മയെ കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കും, മക്കളെ കൊടുത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കും, അവനെ സംരക്ഷിച്ചിരുന്ന കുടുംബക്കാരെ കൊടുത്ത് അള്ളാഹുവിന് പ്രായശ്ചിത്തമായി നൽകി നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ ആഗ്രഹിക്കും. ഓടിപ്പോവുക മാത്രമല്ല, പിന്നെയോ നരകം മുന്നിൽ കാണുമ്പോൾ ഇതൊക്കെ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഞാൻ ഇവിടെ നിന്നൊന്ന് രക്ഷപ്പെട്ടിരുന്നെങ്കിൽ എന്ന ചിന്തയിലേക്ക് അവൻ എത്തും. വല്ലാഹി വതല്ലാ ഇത് സംഭവിക്കും, നരകം കൺമുന്നിൽ കാണുമ്പോൾ ഇത് സംഭവിക്കും. ഖുർആൻ നിങ്ങൾ ഓതിക്കഴിഞ്ഞാൽ, ഖുർആൻ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നരകത്തിന്റെ കുറിച്ച് നരകത്തെക്കുറിച്ചുള്ള അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ കൃത്യമാണ്. അത് നമ്മെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഒന്നുകൂടിയാണ് അല്ലെ. മനുഷ്യൻ ഒരു 10 വർഷം മുൻപ് നമ്മളോട് ഏറ്റവും വലിയൊരു ആഗ്രഹം പറയാൻ പറഞ്ഞാൽ ആ ആഗ്രഹം ഇന്ന് 10 വർഷം കഴിയുമ്പോൾ അത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുണ്ടാവും, ഇന്ന് അതിന് ഒരു വില ഉണ്ടായിട്ടുണ്ടാവില്ല. 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്നു, ഇന്നും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സതിനു വേണ്ടി ആഗ്രഹിക്കാം. 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹു ചില ശിക്ഷകളെ കുറിച്ച് പറഞ്ഞു, ഇന്നും അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് പേടികൊണ്ട് വറക്കുകയാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, നരകത്തെക്കുറിച്ചുള്ള ആയത്തുകൾ അത് നൽകുന്ന താക്കീതിന്റെ ശക്തി വല്ലതും കുറഞ്ഞു? സ്വർഗത്തെക്കുറിച്ചുള്ള ആയത്തുകൾ അത് നൽകുന്ന ആഗ്രഹങ്ങളുടെ തോത് വല്ലതും കുറഞ്ഞു? ഒന്നും കുറയുന്നില്ല, അത്ഭുതമാണ്. അതുകൊണ്ട് ഇതെന്തായാലും സംഭവിക്കുക. ഇന്നഹു ലഹഖും മിസ്ലമാ അന്നകും തൻതഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് എത്ര സത്യമാണ് അതുപോലെ സത്യമാണ്, തീർച്ചയായും സംഭവിക്കും. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എഴുന്നേൽക്കും, ഖബറിൽ നിന്ന് നിങ്ങൾ എഴുന്നേറ്റു വരും. പാറ്റകൾ എഴുന്നേറ്റു വരുന്നത് പോലെ മഴ കഴിഞ്ഞാൽ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ നിങ്ങളെല്ലാം എഴുന്നേൽക്കും അല്ലെ. അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ എഴുന്നേറ്റ് നിങ്ങൾ ഇങ്ങനെ നോക്കും, എന്താണ് ഈ നോക്കുന്നത്, അള്ളാഹു എന്താണ് ഞങ്ങളെ ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനൊരു ദിവസം വരാനുണ്ട്. അതിനെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത്. എല്ലാ ദിവസവും അള്ളാഹു നമ്മളെ പരലോകത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ഈ ആയത്തിലൂടെ അപ്പോൾ പേടിയും പ്രതീക്ഷയും ഇത് നൽകുന്നുണ്ട്. അതോടൊപ്പം രണ്ടാമത്തെ കാര്യം, നമ്മുടെ പ്രബോധനം ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തുന്നതായിരിക്കണം. പേടിപ്പെടുത്തേണ്ടടുത്ത് പേടിപ്പെടുത്തണം, പ്രതീക്ഷ നൽകേണ്ടടുത്ത് പ്രതീക്ഷ നൽകാനും നമുക്ക് സാധിക്കണം. മാലിക് യൗമിദ്ദീൻ എന്ന ആയത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല